ಪಿತಾವೇ ಪರಿಶುದ್ಧ ನಾಮ ವಾಳ್ಪಡುಮಾರಾಗಟ್ಟೆ. ഒരു പ്രാവശ്യത്തിലെ കർത്താവിന്റെ തിരുവചനവുമായി പരസ്യമായി നിൽക്കുവാനുള്ള ആയുസ്സും ആരോഗ്യവും അവസരവും കൃപയും പ്രാഗല്യവും തന്ന സർവകൃപാലുവായ ദൈവത്തിന് ഞാൻ സകല മഹത്വവും ബഹുമാനവും പുകഴ്ചയും ആരാധനയും അർപ്പിക്കുന്നു. ഈ മഹത്തായ കോൺഫറൻസിൽ ദൈവ വചനവുമായി നിൽക്കുവാനുള്ള അവസരമൊരുക്കിയ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരോട് ഞാൻ നന്ദിയുള്ളവനായിരിക്കുന്നു. ഇന്നത്തെ ഈ മീറ്റിംഗിന്റെ അധ്യക്ഷനെ വന്ദനം ചെയ്യുന്നു. ഈ കോൺഫറൻസിന്റെ കൺവീനർ, സെക്രട്ടറി, മറ്റുത്തരവാദിത്തപ്പെട്ടവരെ കർത്താവിനാമത്തിൽ വന്ദനം ചെയ്യുന്നു. സംസാരിക്കേണ്ടത്, ഞാൻ ഈ വചനം തിരുവേണ്ടി കർത്താവിനോട് ചോദിച്ചപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിനോട് ചോദിക്കുന്നത് പോലെ എനിക്ക് തോന്നി, ഈ പ്രസംഗം കൊണ്ട് നിനക്ക് എന്താ വേണ്ടത്, നീ എന്താ ഉദ്ദേശിക്കുന്നു, നിനക്ക് എന്ത് സാധിക്കണം. അതിന് ഞാൻ കർത്താവിനോട് പറഞ്ഞ മറുപടി നിങ്ങളോട് പറയുന്നില്ല. എന്നാൽ കർത്താവിന് എന്താണ് നിങ്ങൾ സാധിക്കേണ്ടതെന്ന് ഞാൻ പിന്നെയും ചോദിക്കാനിടയാണ്, പ്രാർത്ഥിക്കാനിടയാണ്. നമുക്ക് ആത്മാർത്ഥമായി നമ്മോട് തന്നെ ചോദിക്കാം, ഈ വിഷയം ഇന്നും നാളെയും മറ്റന്നാളുകളെയും അനുവദിച്ചാൽ വളരെ ആധികാരികമായി നമ്മൾ പഠിക്കും. പല സെഷൻസ് ഇതിനോടുള്ള ബന്ധത്തിൽ ഈ ദിവസങ്ങളിൽ ഇവിടെ കൈകാര്യം ചെയ്യും. കുട്ടികൾക്കും യൗവനക്കാർക്കും പ്രായമുള്ളവർക്കും എല്ലാം വേണ്ടിയോളം പഠിക്കാൻ ധ്യാനിക്കാൻ ഇവിടെ അവസരം കിട്ടും. എന്നിട്ട് എന്താണ് ഇതുകൊണ്ട് നമുക്ക് നേടേണ്ടത്, എന്താണ് നമുക്ക് സാധിക്കേണ്ടത്, എവിടെ നാം എത്തണം എന്ന ഒരു ചോദ്യം സത്യസന്ധമായി നാം നമ്മുടെ മനസ്സിൽ ചോദിക്കേണ്ടതാണ്. ഈ വിഷയത്തിൽ നിന്നുള്ള പുതിയ കുറെ അറിവുകൾ നമുക്കുണ്ടാകും, അത് നല്ലതാണ്. എന്നാൽ അതാണോ ഇതുകൊണ്ടുണ്ടാകേണ്ടത്? ഈ വിഷയത്തെ സംബന്ധിച്ച് ഇന്ന് വരെ കേൾക്കാത്ത ചില പുതിയ ചിന്തകൾ നമുക്ക് കിട്ടും. അതെ, അത് തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണോ നമുക്കിതുകൊണ്ട് ഉണ്ടാകേണ്ട നേട്ടം? ആത്യന്തികമായി പറഞ്ഞ നമ്മുടെ ഇടയിൽ നിന്ന് ചില സുവിശേഷതയിലേക്ക് ഇറങ്ങേണ്ടതല്ലേ ഇതിന്റെ ആത്യന്തികമായ ലക്ഷ്യം? അല്ലെങ്കിൽ പിന്നെ എന്താ ഉദ്ദേശിക്കുന്നത്? അത് നമ്മൾ ആദ്യ ദൈവത്തോട് പറയണം. ഇല്ല എങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യത്തെ ചിന്താവിശേഷതാവും കൂടെ ഇതിലൂടെ ചിന്തിക്കാം. ഞാൻ എവിടെയോ പറഞ്ഞൊരു ഉദാഹരണം പറയാം. ഒരു വികാരി ഒരു പള്ളിയിൽ ചാർജെടുത്തപ്പോൾ ജനങ്ങളെല്ലാം വികാരികളും പറഞ്ഞു, ശുശ്രൂഷ തീരെ ഉണർവില്ല, ഒരു ഉണർവുണ്ടാകണം. വികാരി പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം, ഇന്നലെ പ്രാർത്ഥിക്കും. പല ആഴ്ചകളും അവർ പ്രാർത്ഥിച്ചു. അപ്പോഴാണ് കമ്മിറ്റിക്കാർ ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞു, പോരാ, ഇതിന് മുമ്പ് എത്തിയേക്കാളുണ്ടായിരുന്നു കഴിഞ്ഞ പേരിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്നാൽ ഈ ഒരാഴ്ച കൊണ്ട് ഉപസിക്കുക. അദ്ദേഹം ഒരാഴ്ച കൊണ്ട് ഉപസിച്ചു. പിറ്റേ ഞായറാഴ്ച അദ്ദേഹം അനൗൺസ് ചെയ്യുന്നു, അടുത്ത ഞായറാഴ്ച രാവിലെ ആരാധന സമയത്തിന് മുമ്പ് നിങ്ങൾ വരണം, ഇവിടെ മരിച്ചവരെ ഉയർത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ആരാധികൾക്ക് നേരത്തെ വരണം, എല്ലാവരും നേരത്തെ ഉയർത്തുകയാണ്. അദ്ദേഹം ഇതേ സെമിനേരിയിലേക്ക് പോയി, തൊട്ടടുത്തില്ലേ സെമിനേരി. സെമിനേരിയിൽ ചെന്ന് ഏറ്റവും പുതിയ മണ്ണ് കിടക്കുന്ന ഭാഗത്ത് ചെന്നു, അതാണ് എന്തുകൊണ്ടും മരിച്ചത്. അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ കൈ മുകളിലേക്ക് ഉയർത്തിയപ്പോൾ രണ്ട് യൗവനക്കാരെ വെളി വന്ന് പറഞ്ഞു, 98 വയസ്സ് വരെ ജീവിച്ച് അനേക മാസം കിടന്ന കിടപ്പിൽ ഒന്നും കണ്ടു എല്ലാം സാധിച്ചു, വളരെ വിഷമിച്ച് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാണ് അമ്മിച്ച് ഇവിടെ നിന്ന് പോയത്. അച്ഛൻ പറഞ്ഞു, സോറി, ഇതിന് തൊട്ട് നമ്മളുള്ളത് ഏതാ? അപ്പൊ ഏറ്റവും പ്രായം കുറഞ്ഞത് നീളം മറുപടി വേണ്ടിയിട്ട് അപ്പൊ പ്രശ്നമില്ല. അതിന്റെ അടുത്ത് നിന്നപ്പോ അതിന്റെ അമ്മ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് പുറകെ തോന്നിച്ചു പറഞ്ഞു, എനിക്കിപ്പോ തന്നെ 9 പിള്ളേരുണ്ട്, എല്ലാം ഓരോ കാഴ്ച ഡിഫറൻസ്. അത് ഇതും കൂടെ ഇനി ഉയർപ്പിച്ച ബുദ്ധിമുട്ടാണ്, വേറെ എന്റെ അടുത്ത് പ്ലീസ് ആരോഗ്യം. അവിടെ അവിടെ പ്രാർത്ഥന തുടങ്ങിയില്ല. അപ്പം വികാരി തീരുമാനിച്ചാൽ മധ്യപ്രായമുള്ള ഒരു കേസ് എടുക്കാം. മധ്യപ്രായമുള്ള ഒരു കേസെടുത്തു, അതൊരു സഹോദരിയാണ്. അപ്പൊ ആരും കംപ്ലൈന്റ് പറയത്തില്ല. ജവലക്കാരിയായ സ്ത്രീ മരിച്ചു പറ്റി, അവിടെ തന്നെ കണ്ണു കാണിക്കാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു വേണ്ടി മനുഷ്യൻ ഒന്നുപേർ പിടിച്ച് പറയുന്നു മരിച്ചു. അതെന്റെ ഭാര്യയാണ്, ഞാൻ വേറെ കല്യാണം എൻഗേജ്മെന്റ് കഴിഞ്ഞു. അച്ഛൻ പറഞ്ഞു, ബാബു വഴി പറഞ്ഞു, ഇനി നിങ്ങളുടെ ഉണർവില്ലെന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ ഉണർവിൽ ഉണർവില്ലെന്ന് പറയണം. ഉറവിനെ ഉണർവിനെ കുറിച്ച് സിംബോസിൽ നടത്തണമെന്നല്ല, നിങ്ങൾക്ക് ഉണർവ് വേണമെന്നുണ്ടോ? അല്ല ഉണ്ടോ? എത്ര പേർ സമർപ്പിക്കുകയോ? ഞാൻ നിങ്ങളോട് വളരെ ആത്മഭാരത്തോടുകൂടെ പറയുന്നു, ഇന്ത്യയിലെ വയലുകൾ മുൻകാലങ്ങളെല്ലാം കൊയ്ത്തിനു വേണ്ടി വിളഞ്ഞിടല്ലോ. നോർത്ത് ഇന്ത്യയിൽ പോയാൽ തല്ലുകൊള്ളുമെന്ന് പറഞ്ഞിരുന്ന കാലം മാറി ആത്മാക്കളെ സ്നാനപ്പെടുത്താൻ പറ്റിയ സമയമാണിത്. അല്ലല്ലോ, വേണോ? ദാടി കണ്ടിരിക്കുന്നു, ദാടി എടുക്കില്ല, ദാടി ചെയ്യാൻ
ഒരു വലിയ സമൂഹം ദൈവം എഴുതേൽപ്പിച്ചിട്ടുണ്ട്.
അവരെ ചിലരെ പിശാച് രാശി കൊടുത്ത് മാറ്റിക്കോ, വേറെ പേടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ വർഷം ബീഹാറിൽ കുറച്ച് ദിവസങ്ങളിൽ പോയി. അവിടെ കണ്ട കാര്യം കേരളത്തിൽ പല സ്ഥലത്തും പറഞ്ഞു പറഞ്ഞപ്പോ അവർക്ക് പലർക്കും സന്തോഷം തോന്നിയ പേരെങ്കിലും അവിടെ പോയി കാണണം. അപ്പൊ എനിക്ക് സന്തോഷമായി പറയാം. അങ്ങനെ മൂന്ന് സ്ഥലത്തുള്ള നാലാമത്തെ സ്ഥലത്ത് പറഞ്ഞ പിന്നെ ഞാൻ പറഞ്ഞു ഇനി അതെല്ലാം അറിയണമല്ലോ. ലോകം കഴിഞ്ഞ പോലെ ഉച്ചകാരോട് ഒരാളെല്ലാം ചോദിച്ചു പറഞ്ഞു അവിടെ ഒരുതരം പ്രത്യേക പനിയുണ്ട്. പോയത് കൂടി ഇനി അങ്ങനെ പോരാനാണെന്ന് പറയരുത്. അത് വരുന്നത് വൈകില്ല, അത് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. ഈ മാസം തന്നെ രണ്ടുപേര് മരിച്ചു, സ്ഥലവും പ്രശ്നം മരിച്ചു. എനിക്കാണെങ്കിൽ വയറ്റിൽ വിഷമം തുടങ്ങിയിട്ട് ഒരു മാസം ആകില്ല. ഏതാ പോയി വന്നിട്ട് ഒരു മാസമായിട്ട് വയറ്റ് വിഷമാണ്. അപ്പൊ അതിനോട് മനുഷ്യൻ പറഞ്ഞു അവിടെ പോയാൽ വയറ്റിലുണ്ട് പ്രത്യേക ഗാലമിരിക്കും. ഇപ്പൊ രണ്ടെണ്ണം പോയി കഴിഞ്ഞു, രണ്ടുപേരും ഇതിന്റെ ഭാഗങ്ങളിൽ നിന്നാണ് എന്ന് അവിടെ പേടിപ്പിക്കുന്നു. ഒന്നേ കാശ് കൊണ്ട് മതി നല്ല പേടി. അങ്ങനെ സാക്ഷികളെ തന്നെ ഒരാൾ സ്തോത്രം. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിൽ വിളിച്ചു പറഞ്ഞു വയറ്റിലെ വിഷമം മാറാൻ ഞാൻ പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ മഹാനായ അസുഖമൊക്കെ മാറി കർത്താവ്. മനുഷ്യനല്ലേ? അതെ. നിങ്ങളെ ഭയപ്പെടുത്തുന്ന ശക്തികളുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം, മാറും. കാശ് കൊടുത്ത് മാറിച്ചെങ്കിൽ പ്രാർത്ഥിക്കാൻ മാറിയ കാശ് കൊടുത്ത് മറിച്ചവരെ പ്രാർത്ഥിക്കുന്നത് മാറ്റുന്നുണ്ടെങ്കിൽ അതിന് ദൈവത്തിന് വഴി ഉണ്ടാക്കട്ടെ. വഴി സാക്ഷികളെ മറിക്കുന്ന രണ്ട് വിധത്തിലാണ്. ഒന്ന്, ഒരു ഒരു സുഖകേന്ദ്രം, കംഫർട്ട് സോൺ ഉണ്ടാക്കി കൊടുക്കും. അവിടെ സുഖിച്ചോളാം. ഞാൻ വാക്യമായി യോഹന്നാന്റെ സുവിശേഷം 19:19 പത്തൊമ്പതിലുള്ള വാക്യം ആഴ്ചത്തിന്റെ ഒന്നാം നാളായ ആ ദിവസം നേരെ കഴിയുമ്പോൾ ശിഷ്യന്മാരിക്കുന്ന സ്ഥലത്ത് യഹൂദന്മാരെ കെട്ടിച്ച വാതിലടച്ചിരിക്കുക. യേശു വന്ന നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്നുള്ളത് ഇത് പറഞ്ഞിട്ട് കയ്യിൽ വിലാപ്പുറമൊക്കെ കാണിച്ചു കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം, പിതാവിനെ അയച്ചുകൊണ്ട് ഞാൻ ഇതിലായിരുന്നു എന്ന് ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ ഊതിയവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുകയും ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർ മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപം നിർത്തുന്നുവോ അവർ നിർത്തിയിരിക്കുന്നു എന്ന് സാക്ഷിയാകുന്നതിന് കർത്താവിദാസ് സമർപ്പിച്ച കാര്യങ്ങൾ വളരെ മനോഹരമായി നാം കേട്ടുകഴിഞ്ഞു. അതെ, ഒന്നാമത്തെ അനുഭവമാണ് സാക്ഷിയാകാൻ വിദ്യാഭ്യാസമാണോ അനുഭവമാണോ ഒന്നാമത്? എന്നവർക്ക് പറയാമോ? വേദശാസ്ത്രപരമായ അഭ്യാസം, വിദ്യാഭ്യാസം നമുക്ക് ഇന്ന് ലഭ്യമാണ്, ലഭ്യമാണ്. വിശേഷിച്ച് നമ്മുടെ ആദിമ പിതാക്കന്മാർ, നമ്മുടെ സഭകളുടെ ഒക്കെ തുടക്കക്കാർ സ്വപ്നം കാണാൻ പറ്റാത്ത വിദ്യാഭ്യാസം നമുക്ക് കിട്ടി. അത് കിട്ടിയപ്പോൾ സുവിശേഷീകരണത്തിന്റെ സ്പീഡ് കൂടിയോ കുറഞ്ഞോ? അയ്യോ, അങ്ങനെയാണ്, എന്ത് കുഴപ്പമുണ്ടോ? ഇതെല്ലാം നമ്മാണ് ചിന്തിക്കേണ്ടതല്ലേ? സുവിശേഷീകരണത്തിന്, സാക്ഷീകരണത്തിന് ആവശ്യം അനുഭവമാണ്, അറിവല്ല. എന്നോ തലത്തിലേ കാണിക്കണമെന്നല്ല, അറിവ് എപ്പോഴും നല്ലതല്ലേ? എന്തുമാത്രം അറിവുണ്ടെങ്കിലും നല്ലതാണ്. പക്ഷേ എവിടെ സാക്ഷിക്കാൻ പോണേ? ഇനിയും പഠിക്കാമോ? അല്ല, നിങ്ങൾ ഏഴ് കൊല്ലം കൂടെ തുടരാന്ന് വിചാരിക്കും. അല്ലോ, യാ സാക്ഷിക്കാൻ കുട്ടികൾ നിങ്ങൾക്ക് സാക്ഷിയാകാൻ കഴിയും. മീൻ പിടിക്കാൻ പഠിപ്പിക്കുന്ന കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു 6 മാസത്തെ കോഴ്സ് കഴിഞ്ഞു പിള്ളേരെ പിടിക്കാൻ പറ്റും പ്രാക്ടിക്കലി. അതിനകത്ത് 40 പേരില് 39 പേരും പരാജയം. ഒരു തമ്മിൽ അവൻ നല്ല ഉടമ്പ അവനെ പ്രിൻസിപ്പൽ കണ്ടു പറഞ്ഞു നിന്നെ പ്രൊഫസറാക്കിയേക്കാന്ന്. അപ്പൊ ആരോഗ്യത്തിനെ പിടിക്കുള്ളൂ അവനെയും പിടിക്കും. ആരോഗ്യത്തിനെ മീൻ പിടിക്കുന്നുള്ളൂ അവനെ പ്രൊഫസറോ. ഈ ഗതിയല്ലേ ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത്. എന്നോട് പറഞ്ഞത് ഞാൻ വിദ്യാഭ്യാസം എതിരാന്നല്ല, ഞാൻ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് പ്ലീസ്. എന്തു സംഭവിച്ചു? ഇന്ന് പിടുത്തക്കാരില്ല, പ്രൊഫസർമാരാകല്ലേ. പക്ഷെ നമുക്ക് നല്ല അധ്യാപകരെ തന്നാൽ ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. പക്ഷെ നമുക്ക് ആര് പിടിക്കും? ആരെങ്കിലും 10 പേര് വൈഫ് സ്കൂൾ പോവാൻ തീരുമാനിച്ചെങ്കിൽ അവരുടെ മനസ്സിലെ സ്വപ്നം എനിക്ക് ഒരു പ്രൊഫസർ പിടിക്കാൻ ആളില്ലല്ലോ. ആരുമില്ലല്ലോ സാക്ഷിയാകാൻ, ആരുമില്ലല്ലോ വയലിലേക്ക് പോകാൻ, ആരുമില്ലല്ലോ പൊതുവഴിക്കുക, ആരുമില്ലല്ലോ കാലാവസ്ഥയുടെ പ്രതികൂലമുള്ള സ്ഥലത്ത് പോവുക, ആരുമില്ലല്ലോ നിന്മയും അപമാനവുമുള്ള സ്ഥലത്തേക്ക് പോവുക, ആരുമില്ലല്ലോ കംഫർട്ട് സോൺ വിട്ട് പുറത്തിറങ്ങുക. നമുക്ക് അതിലും വേണം പ്രിയപ്പെട്ടവരെ, നമുക്ക് നന്നായി വേദവസ്തവും പഠിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഉപദേശ ലക്ഷ്യം പറഞ്ഞു പിടിപ്പിക്കും, അബദ്ധങ്ങളൊക്കെ കാട്ടിക്കൊടുക്കും, അവിടെ വചനം പഠിക്കണം. പക്ഷേ 19 കൊല്ലം ഒന്നും പഠിക്കണ്ടോ സാക്ഷിയാകാൻ? കൊള്ളത് വെച്ചിട്ട് സാക്ഷിയാകും. സാക്ഷിയാകുന്നതിന് അത്യാവശ്യം അനുഭവമാണ്. അതുകൊണ്ടാണ് യേശു പേടിച്ചിരിക്കുന്ന ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് തിരക്ക. അവർ ശിഷ്യന്മാരെ അവർ യഹൂദന്മാരെ പേടിച്ചു മാതിരാകരച്ചിരിക്കുകയും യേശു വന്ന് വാർക്കമുട്ടിയില്ല. അതൊരു അത്ഭുതം കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്തതല്ല, വാതിലടച്ചിരിക്കുക സാധാരണ മുട്ടുക. എന്നാൽ മുട്ടാൻ വേണ്ടി ചോദിച്ചാൽ കർത്താവ് നമ്മൾ പ്രകൃതി അറിയുന്നു. പേടിച്ച് കുറ്റിയിട്ടെത്തിരിക്കുമ്പോ മുട്ടിയ എന്താന്ന് വിചാരിക്കോ. ഈ പേടിച്ചിട്ടുള്ളവർക്ക് പേടിയെന്ന് പറഞ്ഞു. ഞങ്ങളുടെ പരിസര പ്രദേശത്തൊരു ഒരു പെട്ടെന്നൊരു മരണമുണ്ടായി. രാത്രി 2-3 മനുഷ്യ വിളിച്ചു. ആ ദിവസങ്ങളിൽ എല്ലാവരും വീടിന് 2-3 കുറ്റി എക്സ്ട്രാ വെച്ചു കഥകളി. ഗേറ്റിനെല്ലാം വേറെ ഡബിൾ നോക്കി. ഭയം വരുമ്പോ എത്ര ലോകത്താലും ഭയമാണെന്ന്. പിന്നെ രാത്രി 2-1 അങ്ങനെ ഇരിക്കുമ്പോ മുട്ടിയാലോ തീരുമിക്കുക. ഇത് ദൈവത്തോട് അറിയാവുന്നതുകൊണ്ട് സമയം മുട്ടിയില്ല. വന്ന് നടുത്തു നടുത്തു നിങ്ങൾക്ക് സമാധാനം. ആ സമാധാനം എന്ന് പറയുന്നത് ഭയത്തിന്റെ ഓപ്പോസിറ്റാണ്. വേദശാസ്ത്രം പറഞ്ഞാൽ നടക്കത്തില്ലാത്തത് കൊണ്ട് ദൈവപുത്രൻ സമാധാനം കൊടുത്തു. നമ്മുടെ മനസ്സിനകത്ത് ചക്രവസ്
ഉൽപ്പത്തി പ്രസോദനം
കർത്താവ് പറഞ്ഞു വിളിയോ നല്ല കാര്യം. നമ്മളോട് പറഞ്ഞത് നമുക്ക് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ബാക്കി പഠിക്കാം. മുഴുവൻ കാര്യം നമുക്ക് വിശദീകരിക്കാൻ ചിലപ്പോൾ നമ്മുടെ അത്മജ്ഞാനം പറ്റിയത് കർത്താവ് അവരോട് പരിശുദ്ധമാമെ പ്രാപിക്കാൻ പറഞ്ഞു. ഒരു കാര്യം വ്യക്തമാണ്, പരിശുദ്ധാത്മാമെ പ്രാപിക്കണം. എന്തിനാണ് ദൈവദാസ് പറഞ്ഞതാണ് കാര്യം, ഞാൻ അതിനെ ആവർത്തിച്ചു പറയാൻ. ഞാൻ കണ്ടത് കറക്റ്റാണ്, പക്ഷെ എനിക്ക് പറയാത്ത ധൈര്യം വേണ്ടി അതിനാ പരിശുദ്ധമാണ്. പരിശുദ്ധമാണ് വരുമ്പോ നിങ്ങൾ സാക്ഷിയാകണമെന്നല്ല, ആയിക്കോളും. അപ്പൊ വായില്ലെങ്കിൽ വന്നോ പരിശുദ്ധമോ അല്ല, പിന്നെന്താ അത് തട്ടിക്കുട്ടിതാണ് എന്ന് പറഞ്ഞ എങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങോട്ടുണ്ടെങ്കിൽ ആരാ പ്രാപിക്കുക. ഇതൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കാറുണ്ട് ജീവിതമാക്കണം, അതൊന്നും ഉപദേശമാക്കില്ലേ. ഇങ്ങോട്ടുണ്ടെങ്കിൽ ആവശ്യമേ പറഞ്ഞു പഠിക്കരുത്. ഞാൻ പറഞ്ഞത് ഇതെല്ലാത്തിനകത്തും ഇവിടെ ഉണർന്നു പോലെ വരുന്ന സ്പീഡ് കൂട്ടി ടെക്നിക് ഉപയോഗിച്ച് ബാസ് കൂട്ടി ഓടയൻ കൂട്ടി നല്ല സൗണ്ട് സിസ്റ്റത്തിലായിരുന്നു കാര്യം. പരിശുദ്ധമാവില്ല എന്ന പിന്നെ ഉപയോഗം വലിയ പ്രയോജനം. കാരണം പ്രധാന കാരണം നമ്മൾ ആര് സിസ്റ്റമാറ്റിക്കായി സംഗീതം പഠിക്കുന്നത്, നമ്മൾ പാടാൻ വേണ്ടി പാടുകയല്ല, പാടാൻ ഇരിക്കാൻ ഒരുപാട് കൊട്ടാൻ വേണ്ടി കൊട്ടുകയല്ല, അറിയരുത്. എല്ലാവരുടെയും പാടും. അപ്പൊ നാല് കഴിക്കുമ്പോ അപ്പൊ ഇവരിവിടെ നിന്നോണ്ടിങ്ങൊന്ന് കൺട്രോൾ ചെയ്യാറുണ്ട്. ഒരു താളത്തിൽ കൊട്ടാൻ അത്രയേ ഉള്ളൂ കാര്യം. അല്ലാതെ മ്യൂസിക്കിൽ പി എച്ച് ഡി ഉള്ളവർ നമുക്കിടെ വന്നിട്ടില്ലല്ലോ, അത് പിന്നെ വരുമ്പോൾ വേണം. പരിശുദ്ധാത്മാവ് നിങ്ങളെ വന്നാൽ നിങ്ങൾക്ക് സാക്ഷിയാകാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സന്ദേശം ഇന്നത്തെ അവസാനിപ്പിക്കാൻ പോകുന്നു. അപ്പൊ ആകെ കൂടി എന്താ വേണ്ടത്, വേണ്ടത് അഭിഷേകം, വേണ്ടത് പരിശുദ്ധാത്മാവ്, വേണ്ടത് പരിശുദ്ധാത്മ ശക്തി, പരിശുദ്ധാത്മ നിറവ്, പരിശുദ്ധാത്മ സ്നാനം, പരിശുദ്ധാത്മ നിറവ്, പരിശുദ്ധാത്മ നിയോഗം, പരിശുദ്ധാത്മ നടത്തിപ്പ്, പരിശുദ്ധാത്മാവിന്റെ തള്ളൽ ആത്മാവെ സമ്മതിച്ചില്ല.
ചിലർക്ക് ഇത് എന്തോ ഒരു കഷായം, അവർക്ക് ദൈവം തന്നെ വന്നോ പകരം അതാ ചെയ്യാനാണ് രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കുന്നത്.
അങ്ങനെയാണ് മറ്റു സന്തോഷം പ്രാപിക്കാൻ കഴിയും. ഞാൻ അവസാനിപ്പിക്കുമോ? നമുക്ക് എല്ലാവർക്കും അറിയാൻ കാര്യം ഞാൻ ഒന്നും പറയാം. ഏഴ് മാർഗം പറയാം മറ്റു സന്തോഷം പ്രാപിക്കാൻ. അതേ സമയം തന്നെ പറയാം. ഒന്ന്, ഇപ്പൊ പറഞ്ഞ കർത്താവ് മതി, അഥവാ കർത്താവ് നേരിട്ട് നമുക്ക് തരും. ഓരോരോ സന്ദർഭങ്ങളിൽ കർത്താവ് നമുക്ക് പ്രത്യേക അനുമതി പ്രത്യേക അക്ഷരം തരും. രണ്ട്, കാത്തിരിക്കുക. അപ്പോസ്തല പ്രവൃത്തി ഒന്നാം അധ്യായം. കാത്തിരിക്കണം വേണ്ടിയോ എന്നൊക്കെ പറഞ്ഞ് തപ്പിച്ച് നിദ്രാസം. അതിനെ കുറിച്ച് എല്ലാം വലിയ ഡിസ്കഷൻ നടത്തി ആ നേരം കൊണ്ട് കാത്തിരിക്കുന്നു. നിങ്ങൾക്കതിനെതിരെ പറയാൻ മൂന്ന് വാക്യം അറിയും. അനുകൂലമുള്ള വാക്യം ഞാൻ തരാം. യഹോവയെ കാത്തിരിക്കുന്നതോ അതെ, കാത്തിരിക്കുക, പ്രാർത്ഥിക്കുക. ഉടനെ പറയാം, പരിശുദ്ധിലേക്ക് വരുന്ന ആദ്യ സമയത്തിലേക്ക് കാത്തിരിക്കാൻ പറഞ്ഞോളൂ. പിന്നെ കാത്തിരിക്കണം പരിശുദ്ധിയിൽ. ഇങ്ങനെയൊക്കെ പറഞ്ഞ ആർക്ക് പോയി നിനക്ക് പോയി കാത്തിരിക്കുക. വീട്ടിൽ എല്ലാ ദിവസവും കാത്തിരിക്കുന്ന ഒരു അഭിഷേകത്തിനായി 100 പേജ് പ്രസംഗം എഴുതി വെച്ചാൽ 1000 മണിക്കൂർ ഡിക്ഷണറി ഞാൻ പരതി നോക്കിയാൽ 14,000 ബുക്ക് ഞാൻ വായിച്ചാൽ ഇതിന്റെ വേറൊരു അഭിഷേകം ചൊരിയുന്നില്ലെങ്കിൽ ഞങ്ങൾ വെറുതെ നിൽക്കുകയുള്ളൂ. നിങ്ങളുടെ മേൽ ചലനം ഉണ്ടാകുകയില്ല. അകയാൽ കാത്തിരിക്കുക, കാത്തിരിക്കുക, കാത്തിരിക്കുക. മൂന്ന്, പ്രാർത്ഥിക്കുക. അപ്പോസ്തലന്മാരുടെ 4, അവരിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കൂടിയിരുന്ന സ്ഥലം ഒരുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി വചന ശക്തിയോടെ പ്രഘോഷിച്ചു. പ്രാർത്ഥിക്കുക. പ്രാർത്ഥന, 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 പ്രാർത്ഥന. പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയായി ഭയങ്കര ബന്ധമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അഭിഷേകം വർദ്ധിച്ചു വരും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ പാപം ചെയ്യുകയില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളെ കാണുന്നവർക്കും കൂടെ വ്യത്യാസം വരും. നിങ്ങൾ പ്രാർത്ഥന മനുഷ്യനാണെങ്കിൽ നിങ്ങളുടെ സഭയിലെ വ്യത്യാസം ഒരു പകർച്ചവ്യാധി പോലെ വരും. വചനം കേട്ടവർക്ക് വരാൻ പോകുന്നു. അപ്പോസ്തലപ്രവൃത്തി 10, വചനം വിശ്വാസത്തോടെ ഒരു ശിശുവിന്റെ മനസ്സ് പോലെ മുൻവിധിയില്ലാതെ കേട്ടുകൊണ്ടിരുന്ന പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വചനം കേട്ട് അവരുടെ മേൽ ആത്മാവുന്നു. അങ്ങനെയാണ് ഇന്ദിരാഗ്രഹം സംഭവിച്ചുകൂടെ? ഇന്ദിരാഗ്രഹം സംഭവിച്ചുകൂടെ? 18 വർഷക്കാലം പരിശുദ്ധാത്മാവ് ക്ഷേത്രത്തിന് വേണ്ടി കാത്തിരുന്ന ഒരച്ചായ പേര് പത്രോസ്. ഒരുപാട് ഉപവാസ പ്രാർത്ഥന പോയി, കിട്ടിയില്ല. കാത്തിൽ വിയോജിക്കുകയില്ല. അനേകം തകരെ വെച്ച് കിട്ടിയില്ല. നിരാശപ്പെട്ടു. എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്തോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചിലർ പ്രാപിച്ചിട്ടില്ല. അവരോട് അവരെ കുറയ്ക്കാനൊന്നും നമുക്ക് അനുവാദമില്ല. വിനയത്തോടെ ഞാൻ ഇത്തരത്തോട് പറഞ്ഞു, ദൈവത്തിന്റെ സമയം വരുമ്പോൾ, ദൈവത്തിന്റെ സമയം വരും. ഞാൻ നിങ്ങളോട് അനുശ്വസിച്ച് പറയുന്ന ഒരു ദിവസം സങ്കീർത്തനം വായിച്ച് പ്രബോധനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അനേക ഉപവാസ പ്രാർത്ഥനയിൽ ഇരുന്നിട്ട് അഭിഷേകം കിട്ടാതെയില്ല. ആ പ്രബോധത്തിന്റെ നടുവിൽ പരിശുദ്ധാത്മാവിൽ നിറയുന്നത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വന്നതായിട്ട് നാം വായിക്കുന്നു. 5, പാട്ടുപാടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 16, അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിക്കുന്നു. പെട്ടെന്നാണ് ഒരു പവർ വ്യാപിച്ചു. എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നു മുഖം കൊണ്ടായി. മുഖമാണെങ്കിൽ ചങ്ങല കൊണ്ടപ്പോ കൈയുടെ ഒരു രോമത്തിന് പോലും കേടുവരാത്ത ചങ്ങലയായിരിക്കും. അത് സുബോധത്തിന്റെ ആത്മാവല്ലേ വ്യാപരിച്ചത്. അങ്ങനെയാണെങ്കിൽ ഫിലിപ്പിയൻ ജയിലിൽ വ്യാപരിച്ച ശക്തി ഈ ദിവസങ്ങളിൽ നമ്മുടെ മധ്യയിൽ വ്യാപരിക്കും. അത് വ്യാപരിച്ചപ്പോൾ ചങ്ങലകൾ മുറിഞ്ഞുപോയി, ജയിലുകൾ തുറന്നുപോയി. നിങ്ങൾ ആത്മാവിലേക്ക് വന്നാൽ നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ അടിഞ്ഞുപോകും. ഇന്നും രോഗികളെ സൗഖ്യമാക്കുന്ന കർത്താവ് ഇവിടെ വന്നിട്ടുള്ള ഈ രോഗത്തിന് അത് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ പരിശുദ്ധാത്മാവെന്ന് പറയാം. പക്ഷെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചില്ല. അപ്പോസ്തലന്മാരെ വിവരം അറിയിച്ചു, അവരോട് കൈവച്ചു പ്രാർത്ഥിച്ചു, അവർ അഭയം പ്രാപിക്കുന്നു. അങ്ങനെയാണ് കൈവച്ചു പ്രാർത്ഥിക്കണമെന്നേ, കൈവച്ചു പ്രാർത്ഥിക്കണം. അതിന് വിനയം വേണം, അതിന് വിശ്വാസം വേണം, അതിന് സമർപ്പണം വേണം. വിമർശനമല്ല വേണ്ടത്, സമർപ്പണം വേണം. വിമർശനത്തിന് ഇഷ്ടം പോലെ ഉണ്ട്. കൈവച്ചവർക്ക് എല്ലാം കിട്ടിയില്ല. അതെന്താ കിട്ടാറ് കൈവച്ചവരുടെ കണ്ടുകൊണ്ടാണ് കിട്ടുന്നതും കിട്ടാത്തത്. വന്നയാണ് സമർപ്പണവും ദൈവത്തിന്റെ പദ്ധതിയുമാണ്. വരൻ പറയുന്നു, അവർ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു. നാം കൈവച്ച് പ്രാർത്ഥിക്കുന്നതിൽ എന്തിനാണ് പ്രയോജനം ആകുന്നത്? കൈവച്ച് പ്രാർത്ഥിക്കുവാൻ നാം മുന്നോട്ടിറങ്ങണം. അപ്പോൾ ദൈവം പ്രവർത്തിക്കും. നീ വടി നീട്ട് ചെങ്കടനെ ഞാൻ വിഭജിക്കാമല്ലേ കർത്താവ് പറഞ്ഞത്. ആ പാവപ്പെട്ടവൻ വടി നീട്ടുന്നത് വരെ ദൈവം പവർ അയച്ചില്ല. നീ കൈ വെക്കുമ്പോഴായിരിക്കും ദൈവം അവനെ നിറയ്ക്കാൻ പോകുന്നത്. അതിൽ നിന്ന് നമ്മൾ പുറകോട്ട് തടയുന്ന ഒരു ഉപദേശവും നമുക്ക് വേണ്ട. അവർ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധം ഏഴാമത്തെ തന്നെ ഏറ്റവും ഇഷ്ടമുള്ളത്. അത് മാത്രമാണ് വായിച്ചു കേട്ടത്. അപ്പോസ്തല പ്രവൃത്തികൾ ഏഴാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തികൾ ഏഴാം അധ്യായം 54 ഭാഗം. ഇത് കേട്ടപ്പോൾ അവർ ലോകപരവശരായി അവനെ പരിഹരിച്ചു. അവന് പരിശുദ്ധാത്മാവ് നടന്ന ന്യായ പരിശുദ്ധാത്മാവെന്ന് പറയാനും ഏഴാമത്തെ മാത്രം മനസ്സിലായ കല്ലേറ പല്ലു അത് വരാമെങ്കിൽ മനുഷ്യർക്കാരില്ല. അവർ കോപം കൊണ്ട് നിറഞ്ഞിട്ട് കോപം നടന്നു കഴിഞ്ഞു പിന്നെ ഡിക്ഷണറി ഇല്ലാത്ത പറയും. കോപം കൊണ്ട് നിറഞ്ഞിട്ട് വായു നൽകാൻ പറഞ്ഞ് ഇങ്ങനെ കല്ലെടുത്തോ പൊക്കിയാണല്ലാതെ അങ്ങനെ നിറഞ്ഞ ആൾക്കാര് നമ്മുടെ ഇടയിലുള്ള അങ്ങനെയൊക്കെ കമ്പനിയിലൊക്കെ ഭയങ്കര ആൾക്കാരുണ്ട്. മറ്റുള്ളവർ തന്നെ വിമർശിക്കുമ്പോൾ, മറ്റുള്ളവർ നിനക്കെതിരെ കല്ലെറിയുമ്പോൾ, മറ്റുള്ളവർ നിനക്കെതിരെ കുന്തമോന്ന് പോകുമ്പോൾ, മറ്റുള്ളവർ നിനക്കെതിരെ അപവാദം പറയുമ്പോൾ, മറ്റുള്ളവർ നിനക്കെതിരെ ചാട്ടമാർ ചുഴറ്റുമ്പോൾ, മറ്റുള്ളവർ നിന്നെ ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ